എആർ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലു. കേരളത്തിൽ ഇന്ന് 10,606 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ 1,000 മുകളിൽ ആണ് ഇന്ന് കോവിഡ് പോസിറ്റീവ് ആയവരുടെ എണ്ണം. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 55 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 164 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. ശേഷിക്കുന്ന 9,542 പേർക്കും സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. അതിൽ 741 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 98 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായിട്ടുള്ളത്. 22 പേർ കൂടി മരിച്ചതോടെ കേരളത്തിലെ കോവിഡ് മരണസംഖ്യ 906 ആയി ഉയരുകയും ചെയ്തു. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി KT ജലീലിന് കോവിഡ് സ്ഥിരീകരിച്ചു. അദ്ദേഹം നിലവിൽ ഹോം ക്വാറന്റീനിലാണുള്ളത്. വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണിക്കും ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. മണിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിക്കുന്ന 5-ാമത്തെ മന്ത്രിയാണ് ജലീൽ. ഡോക്ടർ തോമസ് ഐസക്, VS സുനിൽകുമാർ, EP ജയരാജൻ എന്നിവർക്കും മുമ്പ് കോവിഡ് ബാധിച്ചിരുന്നു. മഹാരാഷ്ട്രയിൽ ഇന്ന് 14,578 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ രോഗബാധിതരുടെ എണ്ണം 14,80,000 ഉയർന്നു. 355 പേർ കൂടി മരിച്ചതോടെ മഹാരാഷ്ട്രയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 39,072 ആയി ഉയർന്നു. തമിഴ്നാട്ടിൽ 5,447 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചപ്പോൾ രോഗബാധിതരുടെ എണ്ണം 635,000 ഉയർന്നു. 67 പേർ കൂടി മരിച്ചു. തമിഴ്നാട്ടിലെ ആകെ കോവിഡ് മരണസംഖ്യ 9,984 ആണ്. ആന്ധ്രയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 5,120 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗബാധിതരുടെ എണ്ണം ഇപ്പോൾ 7,34,000. മരണസംഖ്യ 6,096 ആയി ഉയരുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മന്ത്രി തന്നെയാണ് ട്വീറ്റിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത്. കോവിഡ് പോസിറ്റീവാകുന്ന കർണാടകയിൽ നിന്നുള്ള 2-ാമത്തെ കേന്ദ്രമന്ത്രിയാണ് പ്രഹ്ലാദ് ജോഷി. നേരത്തെ റെയിൽവേ വകുപ്പ് സഹമന്ത്രി സുരേഷ് അങ്കടിക്കും കോവിഡ് സ്ഥിരീകരിച്ചതായിരുന്നു. CBIയുടെ മുൻ ഡയറക്ടർ അശ്വിനി കുമാറിനെ ഷിംലയിൽ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 69-കാരനായ അശ്വിനി കുമാർ വിഷാദരോഗത്തിന് ചികിത്സയിലായിരുന്നു. 2006 മുതൽ 2008 വരെ ഹിമാചൽ പ്രദേശ് സംസ്ഥാന പോലീസ് മേധാവിയായിരുന്നു അശ്വിനി കുമാർ. 2008 മുതൽ 2 കൊല്ലമാണ് CBIക്ക് നേതൃത്വം നൽകിയത്. 1973 ബാച്ച് IPS ഓഫീസറായ അശ്വിനി കുമാർ 10 വർഷത്തോളം CBIയുടെ ജോയിന്റ് ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് അർഹനായിട്ടുള്ള അദ്ദേഹം CBIയിൽ നിന്ന് വിരമിച്ച ശേഷം മണിപ്പൂർ, നാഗാലാന്റ് സംസ്ഥാനങ്ങളുടെ ഗവർണറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കർഷകരുടെ ക്ഷേമത്തിനായി കേരള കർഷക ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ബോർഡ് ചെയർമാനായി ഡോക്ടർ പി രാജേന്ദ്രനെയാണ് നിയമിക്കുക. ഉടമസ്ഥനായോ അനുമതി പത്രക്കാരനായോ ഒറ്റി കൈവശക്കാരനായോ വാക്കാൽ പാട്ടക്കാരനായോ സർക്കാർ ഭൂമിയിലെ പാട്ടക്കാരനായോ അല്ലെങ്കിൽ ഭാഗികമായി ഒരു നിലയിലും ഭാഗികമായി മറ്റ് വിധത്തിലും 5 സെന്റിൽ കുറയാതെയും 15 ഏക്കറിൽ കവിയാതെയും ഭൂമി കൈവശമുള്ളതും 5 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളതും 3 വർഷത്തിൽ കുറയാതെ കൃഷി പ്രധാന ഉപജീവനമായി സ്വീകരിച്ചിട്ടുള്ളതുമായ വ്യക്തിയെ കർഷകനായി പരിഗണിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ഉദ്യാന കൃഷിയും ഔഷധ സസ്യകൃഷിയും നഴ്സറി നടത്തിപ്പും മത്സ്യം, അലങ്കാര മത്സ്യം, കക്ക, തേനീച്ച, പട്ടുനൂൽപുഴു, കോഴി, താറാവ്, ആട്, മുയൽ, കന്നുകാലി ഉൾപ്പെടെയുള്ളവയുടെ പ്രധാനമായും പരിപാലനവും കാർഷിക ആവശ്യത്തിനായോ ഉള്ള ഭൂമിയുടെ ഉപയോഗവും കൃഷി എന്ന വിശദീകരണത്തിൽ ഉൾപ്പെടുമെന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ബോർഡിന്റെ ക്ഷേമനിധി പദ്ധതിയിൽ അംഗത്വം ലഭിക്കുന്നതിന് കർഷകർ 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് നൽകേണ്ടിവരും. പ്രതിമാസം കുറഞ്ഞത് 100 രൂപ അംശ ആദായം അടയ്ക്കേണ്ടിയും വരും. ചടയമംഗലത്ത് ഹെൽമറ്റില്ലാതെ ബൈക്കിന് പിറകിൽ യാത്ര ചെയ്തതിന് വയോധികന്റെ കരണത്തടിച്ച പോലീസ് സബ് ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റി. ചടയമംഗലം പ്രൊബേഷണൽ SI ഷജീമിന് കുട്ടിക്കാനം KAP ബറ്റാലിയനിലേക്ക് കഠിന പരിശീലനത്തിന് സ്ഥലം മാറ്റുകയായിരുന്നു. വിശദമായ അന്വേഷണത്തിനുശേഷം തുടർ നടപടിയുണ്ടാകുമെന്നും പോലീസ് നേതൃത്വം സൂചിപ്പിച്ചു. നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് കേസിൽ ബോളിവുഡ് നടി റിയ ചക്രവർത്തിക്ക് ബോംബെ ഹൈക്കോടതി ജാമ്യം നൽകി. അതേസമയം റിയയുടെ സഹോദരൻ ഷോവിക്കിന്റെ ജാമ്യ അപേക്ഷ കോടതി തള്ളിക്കളയുകയും ചെയ്തു. അറസ്റ്റിലായി 28 ദിവസത്തിന് ശേഷമാണ് ബോംബെ ഹൈക്കോടതി റിയയ്ക്ക് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിൽ അണ്ണാഡിഎംകെയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എടപ്പാടി പളനിസ്വാമിയെ പ്രഖ്യാപിച്ചു. നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഉപമുഖ്യമന്ത്രി ഒ പനീർസെൽവമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. യൂട്യൂബർ വിജയ് പി നായരെ മർദ്ദിച്ച കേസിൽ ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, ദിയാസന, ശ്രീലക്ഷ്മി അറയ്ക്കൽ എന്നിവരുടെ മുൻകൂർ ജാമ്യഹർജിയെ സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയിൽ എതിർത്തു. ഇവർക്ക് ജാമ്യം നൽകുന്നത് നിയമം കൈയിലെടുക്കുന്നതിന് പ്രചോദനമാകും, സമൂഹത്തിനത് തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. ഹർജിയിൽ വാദം കേട്ട തിരുവനന്തപുരം ജില്ലാ കോടതി വിധി പറയുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. മോഷണം, അതിക്രമിച്ചു കിടക്കൽ തുടങ്ങി 5 വർഷം വരെ തടവുശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഇവർ ചെയ്തതെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നു. തിരുവനന്തപുരം എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ ഐടി സെക്രട്ടറി എം ശിവശങ്കറിനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും. വെള്ളിയാഴ്ച രാവിലെ കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിലെത്താനാണ് നോട്ടീസിലുള്ളത്. 3 മാസം മുമ്പ് കസ്റ്റംസ് ശിവശങ്കറെ ആദ്യം ചോദ്യം ചെയ്തതായിരുന്നു. പൊതുസ്ഥലങ്ങൾ അനിശ്ചിതകാലത്തേക്ക് കൈയടക്കി വെച്ചുള്ള സമരങ്ങൾ പാടില്ലെന്ന് സുപ്രീംകോടതി ഉത്തരവിട്ടു. ജനാധിപത്യവും വിയോജിപ്പും ഒരുപോലെയാണ് മുന്നോട്ടു പോകേണ്ടത്. നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമേ സമരങ്ങൾക്ക് അനുമതിയുള്ളൂവെന്നും പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഷഹീൻബാഗിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ട കേസിൽ ജസ്റ്റിസ് എസ് കെ കൌൾ അധ്യക്ഷനായ ബെഞ്ച് വിധി പറഞ്ഞു. റോഡുകൾ അനിശ്ചിതകാലം ഉപരോധിച്ച് സമരം ചെയ്യുന്നവരെ ഒഴിപ്പിക്കേണ്ട ചുമതല ഭരണകൂടത്തിനാണ്. അത് നിർവഹിക്കാതെ കോടതി ഉത്തരവുകൾക്ക് പിറകിൽ ഭരണകൂടം ഒളിക്കരുതെന്ന് കോടതി ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ജനാധിപത്യത്തിൽ പ്രതിഷേധ സമരങ്ങൾ അനിവാര്യമാണ്. സമാധാനപരമായി പ്രതിഷേധിക്കാൻ ഭരണഘടനാപരമായ അവകാശം ജനങ്ങൾക്കുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലേതുപോലെ കൊളോണിയൽ ഭരണകൂടത്തിനെതിരെ നടത്തിയതുപോലുള്ള സമരങ്ങൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ലെന്ന് കോടതി അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തോറ്റു. 10 റൺസിനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീം ചെന്നൈയെ പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത ടീം നിശ്ചിത 20 ഓവറിൽ 167 റൺസ് ആണ് സ്കോർ ചെയ്തിരുന്നത്. കൊൽക്കത്ത ടീമിനുവേണ്ടി ഓപ്പണർ രാഹുൽ ത്രിപാഠി 51 പന്ത് നേരിട്ട് 8 ബൌണ്ടറിയും 3 സിക്സറും സഹിതം 81 റൺസ് സ്കോർ ചെയ്തിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിന് 20 ഓവറിൽ 157 റൺസ് എടുക്കാനാണ് സാധിച്ചത്. 5 വിക്കറ്റാണ് ചെന്നൈ ടീമിന് നഷ്ടമായിട്ടുള്ളത്. ചെന്നൈയ്ക്ക് വേണ്ടി ഷെയ്ൻ വാട്സൺ 40 പന്തിൽ 6 ബൌണ്ടറിയും 1 സിക്സറും സഹിതം 50 റൺസ് എടുത്ത മികച്ച തുടക്കമാണ് നൽകിയത്. അതേസമയം ഓപ്പണർ ഡ്യൂപ്ലസി 17 റൺസ് എടുത്ത് പുറത്തായി. അമ്പാട്ടി റായിഡു 27 പന്ത് നേരിട്ട് 3 ബൌണ്ടറി സഹിതം 30 റൺസ് സ്കോർ ചെയ്തു. ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി 12 പന്തിൽ 11 റൺസ് എടുത്താണ് പുറത്തായിരുന്നത്. രവീന്ദ്ര ജഡേജ 8 പന്തിൽ 3 ബൌണ്ടറിയും 1 സിക്സറും ഉൾപ്പെടെ പുറത്താകാതെ 21 റൺസ് എടുത്ത പ്രത്യാക്രമണത്തിന് തുനിഞ്ഞുവെങ്കിലും 157 റൺസിൽ ചെന്നൈ ടീമിന്റെ മറുപടി ബാറ്റിംഗ് അവസാനിക്കുകയായിരുന്നു. ഇതോടെ വാർത്ത ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ നാളെ രാവിലെ 7 മണിക്ക്. സ്റ്റേ വിത്ത് അസ്.